2024 മാർച്ച് 18 തിങ്കൾ. ഇന്ന് 1199 മീനമഞ്ച്. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ആരൊക്കെ പണം നൽകി അറിയില്ലെന്ന് ബി ജെ പിയും കോൺഗ്രസും. വെളിപ്പെടുത്തിയത് 10 പാർട്ടികൾ മാത്രം. പാർട്ടികൾ നൽകിയ വിവരങ്ങൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രൽ ബോണ്ട് കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. ഇലക്ട്രൽ ബോണ്ട് വഴി ആരിൽ നിന്നാണ് സംഭാവന ലഭിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത് 10 പാർട്ടികൾ മാത്രം. ബി ജെ പിയും കോൺഗ്രസും അടക്കം ഭൂരിപക്ഷം പാർട്ടികളും കമ്മീഷനുള്ള കത്തിൽ ഇക്കാര്യം ഒഴിവാക്കി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ഘട്ടമായി സുപ്രീം കോടതിയിൽ രഹസ്യരേഖയായി നൽകിയ വിവരങ്ങളാണ് ഇന്നലെ കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇതിനിടെ ബോണ്ടുകളുടെ സമ്പൂർണ്ണ വിവരം കൈമാറാൻ SBIയോട് നിർദ്ദേശിച്ച സുപ്രീം കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. NCP, ആം ആദ്മി പാർട്ടി, SP, JDU എന്നിവ 2019 വരെയുള്ള വിവരങ്ങളും DMK, JDS, അണ്ണാ DMK, സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട്, നാഷണൽ കോൺഫറൻസ്, ഗോവയിലെ MGP എന്നീ കക്ഷികൾ 2023 വരെയുള്ള വിവരങ്ങളും കമ്മീഷനെ അറിയിച്ചു. ലഭിച്ച തുക പറയുന്നുണ്ടെങ്കിലും പല പാർട്ടികളും നൽകിയ കത്തുകളിൽ വിവരങ്ങൾ അപൂർണമാണ്. തപാൽ വഴിയാണ് ബോണ്ടുകൾ ലഭിച്ചതെന്നും അതിനാൽ സംഭാവന നൽകിയവരുടെ പേരറിയില്ലെന്നും വരെ വിശദീകരണം നൽകിയ പാർട്ടികളുണ്ട്. ബോണ്ട് വഴി ഏറ്റവും അധികം സംഭാവന നൽകിയ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് DMK 509 കോടി രൂപ നൽകിയതായി പാർട്ടി കമ്മീഷനെ അറിയിച്ചു. കമ്പനിയാകെ സംഭാവന ചെയ്ത 1368 കോടി രൂപയിൽ ബാക്കി തുക ഏത് പാർട്ടിക്കാണ് കിട്ടിയതെന്ന് വ്യക്തമല്ല. ഉയർന്ന സംഭാവന നൽകിയവരുടെ പട്ടികയിൽ രണ്ടാമതുള്ള മേക്ക എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ DMK 105 കോടി രൂപയും JDSന് 50 കോടിയും നൽകിയെന്ന് വ്യക്തമായി. CPM, CPI എന്നിവ ബോണ്ട് സ്വീകരിക്കില്ലെന്ന നിലപാടുള്ളവരാണ്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എം എന്നിവയ്ക്ക് ബോണ്ട് വഴി പണം ലഭിച്ചിട്ടില്ല. പുതിയ കണക്ക് പ്രകാരം പാർട്ടികൾക്ക് ലഭിച്ചത് BJPക്ക് 6986 കോടി രൂപ, തൃണമൂൽ കോൺഗ്രസ് 1397 കോടി രൂപ, കോൺഗ്രസ് 1334 കോടി രൂപ, BRS 1322 കോടി രൂപ, BJD 944.3 കോടി രൂപ, DMK 656.5 കോടി രൂപ, YSR കോൺഗ്രസ് 442.8 കോടി രൂപ. CAA കേരളം സുപ്രീം കോടതിയിൽ നാളെ പരിഗണിക്കും. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിനെതിരെ കേരള സർക്കാരും മറ്റുള്ളവരും നൽകിയ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലുള്ളത്. പൗരത്വം നൽകാൻ മതം അടിസ്ഥാനമാക്കുന്നത് വിവേചനപരമാണെന്നും സ്റ്റാൻഡിംഗ് കോൺസൽ CK ശശി നൽകിയ ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ്, DYFI, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഉൾപ്പെടെ നൽകിയ 237 ഹർജികളും നാളെ കോടതി പരിഗണിക്കും. പുതിയ വോട്ടർമാർ അച്ചടിച്ചത് 17 ലക്ഷം തിരിച്ചറിയൽ കാർഡ്. കാർഡ് കിട്ടിയില്ലെന്ന പേരിൽ വീണ്ടും അപേക്ഷിക്കുന്നത് കുറ്റകരം. സംസ്ഥാനത്തെ യുവ വോട്ടർമാർ ഉൾപ്പെടെയുള്ള പുതിയ വോട്ടർമാർക്കായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അച്ചടിച്ചത് 17,25,176 തിരിച്ചറിയൽ കാർഡുകൾ. ഇവയിലൊരു ഭാഗം വോട്ടർമാർ കൈപ്പറ്റിയെന്നും മറ്റുള്ളവ തപാലിൽ വോട്ടർമാർക്ക് അയച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വക്താവ് അറിയിച്ചു. ആകെ 1,916,730 പുതിയ കാർഡുകളാണ് അച്ചടിക്കുന്നത്. ബാക്കി വരും ദിവസങ്ങളിൽ ലഭിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ച ലക്ഷക്കണക്കിന് പേർക്ക് വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഇനിയും ലഭിച്ചില്ലെന്ന വിവരം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വിലാസക്കാരന് നൽകാനാവാതെ കാർഡ് മടങ്ങിയാൽ പിന്നീട് ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി വിതരണം ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചവർ കാർഡ് ലഭിച്ചില്ലെന്ന കാരണത്താൽ വീണ്ടും അപേക്ഷിക്കാൻ പാടില്ലെന്നും ഇത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റകരമാണെന്നും അധികൃതർ സൂചിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന സത്യപ്രസ്താവന നൽകിയാണ് ഓരോ തവണയും അപേക്ഷിക്കേണ്ടത് എന്നതിനാൽ ഇത് നിയമലംഘനമാണ്. വിലാസം, പേര്, പേരിലെ ഇനീഷ്യൽ എന്നിവയിൽ ചെറിയ മാറ്റങ്ങളോടെ അപേക്ഷിച്ചാൽ വീണ്ടും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, BLO എന്നിവരുടെ വിശദ പരിശോധനയിൽ ഇത് കണ്ടെത്താനാകും. വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഇല്ലെങ്കിലും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആധാർ, പാൻ കാർഡുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും വോട്ട് ചെയ്യാമെന്നും അധികൃതർ പറഞ്ഞു. തെളിവില്ലാതെ സമൂഹ മാധ്യമത്തിൽ ആരോപണം ഉന്നയിച്ചാൽ കേസ്, സൈബർ പട കുടുങ്ങും. സ്ഥാനാർത്ഥിക്കോ പാർട്ടികൾക്കോ എതിരെ സമൂഹ മാധ്യമങ്ങളിൽ തെളിവില്ലാതെ ആരോപണങ്ങൾ പോസ്റ്റ് ചെയ്താൽ കുടുങ്ങും. അത്തരം പരാതികൾ ലഭിച്ചാൽ ഉടനെയാളെ പിടികൂടാനും തെളിവ് ആവശ്യപ്പെടാനുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. തെളിവില്ലെങ്കിൽ കേസെടുക്കും. ഇത്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതും കുറ്റകരമാകും. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ സമൂഹമാധ്യമ പടയെ സജീവമാക്കിയതോടെയാണ് കമ്മീഷനും പിടിമുറുക്കിയത്. പോലീസിനോട് പ്രത്യേക സൈബർ ടീം തയ്യാറാക്കി നിരീക്ഷണം ഉറപ്പാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലെ 171G പ്രകാരമാണ് നടപടി. രാജ്യദ്രോഹപരമായതോ വർഗീയമായതോ അക്രമങ്ങൾക്ക് വഴിവെക്കുന്നതോ ആയ പോസ്റ്റുകളും ഇതിൻ്റെ പരിധിയിൽ വരും. പരാതി അറിയിക്കാൻ എല്ലാ ജില്ലകളിലും വാട്സാപ്പ് നമ്പറുകൾ പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകും. പോസ്റ്റ് ലിങ്ക് വാട്സാപ്പിലോ ഇമെയിലോ അയച്ചാൽ നടപടി സ്വീകരിക്കും. ആവശ്യപ്പെട്ടാൽ ഉടൻ ഇത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സമൂഹമാധ്യമ കമ്പനികളെയും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്ക് 70 കമ്പനി കേന്ദ്രസേന. തിരഞ്ഞെടുപ്പ് സുരക്ഷ ഒരുക്കാൻ 160 കമ്പനി കേന്ദ്രസേനയെ കേരളം ആവശ്യപ്പെട്ടെങ്കിലും ലഭിക്കുന്നത് 70 കമ്പനി. ഇതിൽ 5 കമ്പനി കേരളത്തിലെത്തി. CRPF, CISF സംഘമാണ് എത്തിയത്. കേരളത്തിൽ സംഘർഷ സാധ്യതയുള്ള 760 ബൂത്തുകളുണ്ടെന്നാണ് സംസ്ഥാന പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. മധ്യ ഗാസയിലെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ 12 മരണം. വടക്കൻ ഗാസയിലേക്ക് കൂടുതൽ സഹായം. ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഗാസയുടെ തെക്ക് നിന്ന് സഹായവുമായി പുറപ്പെട്ട 13 ട്രക്കുകൾ സുരക്ഷിതമായി വടക്കൻ മേഖലയിലെത്തി. 4 മാസത്തിനിടെ ഇതാദ്യമാണ് മേഖലയിലേക്ക് കരമാർഗം തടസ്സമില്ലാതെ സഹായമെത്തിയത്. ജബാലിയയിലെയും ഗാസ സിറ്റിയിലുമാണ് ട്രക്കുകൾ എത്തിയത്. സഞ്ചികളിലാക്കിയ ധാന്യപ്പൊടിയുടെ വിതരണവും ആരംഭിച്ചു. വടക്കൻ ഗാസയിൽ UN ഏജൻസികളുടെ സഹായ വിതരണം ഇസ്രായേൽ സൈന്യം തടഞ്ഞിരിക്കുകയായിരുന്നു. ഇതിനിടെ മധ്യ ഗാസയിലെ ദെയ്റൽ ബലാഹിൽ ഒരു വീട്ടിലെ സ്ത്രീകളും കുട്ടികളും അടക്കം 12 പേർ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആളുകൾ താമസമുള്ള കെട്ടിടങ്ങൾ തിരഞ്ഞുപിടിച്ച് ബോംബിടുന്നത് വർദ്ധിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ 31,645 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അതിനിടെ തെക്കൻ ലെബനിലെ നഖൂറ, ഹമൂൽ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന ഷെല്ലിംഗ് ശക്തമാക്കി. ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും നേതൃമാറ്റം വേണമെന്നും US ഡെമോക്രാറ്റിക് പാർട്ടി മുതിർന്ന നേതാവ് ചക് ഷൂമർ അഭിപ്രായപ്പെട്ടത് അനുചിതമായി പോയെന്ന് പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വിമർശിച്ചു. ഇസ്രായേലിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ മാറണമെന്ന് ജനാധിപത്യ രാജ്യമായ US നേതാവ് പറയുന്നത് ശരിയായ നടപടിയല്ലെന്ന് നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഖത്തറിലെ ദോഹയിൽ ആരംഭിച്ച സമാധാന ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധിയായി മൊസാദ് മേധാവി പങ്കെടുക്കും. അരുണാചൽ പ്രദേശിൽ അവകാശവാദമുന്നയിച്ച് ചൈന വീണ്ടും. അരുണാചൽ പ്രദേശിനുമേൽ വീണ്ടും അവകാശവാദമുന്നയിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം. അരുണാചൽ ഇന്ത്യയുടേതല്ലെന്നും ദക്ഷിണ ടിബറ്റിൻ്റെ ഭാഗമാണെന്നുമുള്ള വാദമാണ് പ്രതിരോധ മന്ത്രാലയ വക്താവ് ആവർത്തിച്ചത്. അരുണാചലിലെ സേല തുരങ്കം വഴിയുള്ള സൈനിക നീക്കം സാധ്യമാക്കാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിനോടാണ് ചൈനയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ സന്ദർശിക്കുന്നതിനെതിരെയും ചൈന പ്രതിഷേധം അറിയിച്ചിരുന്നു. കേരള വാഴ്സിറ്റി ക്യാമ്പസിൽ CCTV വയ്ക്കും. ആദ്യഘട്ടത്തിൽ സർവകലാശാല ആസ്ഥാനവും കാര്യവട്ടം ക്യാമ്പസും 1.80 കോടി രൂപ അനുവദിച്ചു. യുവജനോത്സവത്തിലെ സംഘർഷങ്ങൾ വിവാദമായ സാഹചര്യത്തിൽ ക്യാമ്പസുകൾ പൂർണ്ണമായി നിരീക്ഷണ വലയത്തിലൊതുക്കി കേരള സർവകലാശാല. പാളയത്തെ സർവകലാശാല ആസ്ഥാനത്തും കാര്യവട്ടം ക്യാമ്പസിലും CCTV സ്ഥാപിക്കുന്നതിന് 1.80 കോടി രൂപ സർവകലാശാല അനുവദിച്ചു. ഈ ടെൻഡറിലൂടെ കരാറുകാരെ തിരഞ്ഞെടുക്കും. സർവകലാശാല ഹോസ്റ്റൽ ക്യാമ്പസുകളും ഇതിലുൾപ്പെടും. രാത്രി ദൃശ്യങ്ങളും ചിത്രീകരിക്കും. സർവകലാശാല ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്താൻ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പഞ്ചിംഗ് ഏർപ്പെടുത്താനും ധാരണയായി. ശുഭദിനം. നന്ദി.